അഖ്ലാസും അതുപോലെ റിയാവും അതുമായി ബന്ധപ്പെട്ട കുറച്ചും കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അഖ്ലാസിന്റെ പ്രാധാന്യം, അഖ്ലാസ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ, ഇതൊക്കെയാണ് ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ട കാര്യങ്ങൾ അമൽ ചെയ്യാൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും തൗഫീക് ചെയ്യട്ടെ. അടുത്തതായി ഇഖ്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് മസ്അലകൾ ഉലമാക്കൾ കിതാബുകൾ പറഞ്ഞിട്ടുള്ള ചില മസ്അലകൾ കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്, റിയാഇന്റെ പേരിൽ അമലുകൾ ഉപേക്ഷിക്കുന്ന കാര്യം. അതിനെക്കുറിച്ച് ഉലമാക്കൾ പറയുന്നത് ഇത് മൂന്ന് രൂപത്തിലുണ്ട്. റിയാഇന്റെ പേരിൽ അമലുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് മൂന്ന് രൂപത്തിലുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന അമല് അതിന്റെ അടിസ്ഥാന കാരണം തന്നെ റിയാ ആയിരിക്കും, അല്ലെങ്കിൽ ദുനിയാവിലെ നേട്ടമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവും, ഞാൻ ചെയ്യുന്നത് പൂർണ്ണമായും ദുനിയാവിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം ഭൗതികമായൊരു നേട്ടമാണ്, ആ നേട്ടമില്ലെങ്കിൽ നമ്മൾ ഈ അമൽ ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ ആ അമല് നമ്മൾ ഒഴിവാക്കുന്ന തന്നെയാണ് നല്ലത്, ആ അമല് അവസാനിപ്പിക്കുന്ന തന്നെയാണ് നല്ലത്, കാരണം അത് കുറ്റകരമാണ്. രണ്ടാമത്തെ അവസ്ഥ, നമ്മൾ ചെയ്യുന്ന അമല് ദീനിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് റിയാ ഉണ്ടാകുമോ, അല്ലെങ്കിൽ റിയാ ഉണ്ടോ, റിയാ കുറച്ച് കലർന്നുണ്ടോ എന്ന് പേടിച്ചിട്ട് അമൽ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കരുത്, അതിന്റെ പേരിൽ അമൽ ഒഴിവാക്കരുത്. ചില സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ അഫ്വൻ, അത് അടുത്ത രൂപത്തിലാണ്. ഇതാണ് രണ്ടാമത്തെ രൂപം. അയാൾ പ്രവൃത്തി ചെയ്യുന്നത് അടിസ്ഥാനപരമായി അള്ളാഹുവിന് വേണ്ടിയാണ്, അത് പിന്നെ റിയാഇന്റെ പേരിൽ പേടിച്ച് ഒഴിവാക്കേണ്ടതില്ല. മൂന്നാമത്തെ രൂപം, അയാൾ പൂർണ്ണമായും ഇഖ്ലാസോടെയാണ് അമൽ ചെയ്യുന്നത്. ആളുകൾ തന്നെ റിയാഇന്റെ ആൾ എന്ന് വിളിക്കുമോ, മുറായി, ആളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നവൻ എന്ന ആളുകൾ തന്നെ വിളിക്കുമോ എന്ന് പേടിച്ചിട്ട് അമൽ ഒഴിവാക്കുക, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു തരം റിയാ ആണ്. നമ്മൾ ഈ അമൽ ചെയ്യുന്നത് കണ്ടിട്ട് ഇനി ആൾക്കാർ ഇവനെ റിയാ ആണ് എന്ന് പറയോ, നമുക്കില്ല, പക്ഷെ ആൾക്കാരങ്ങനെ പറയുമോ എന്ന് കരുതി ഈ അമൽ ഒഴിവാക്കുക. അതുകൊണ്ടായിരിക്കാം ചില സലഫുകൾ പറഞ്ഞത് തിർക്കുൽ അമലി ലി അജ്ലി റിയായി ശിർക്കുൻ, ജനങ്ങൾക്ക് വേണ്ടി അമൽ ഒഴിവാക്കുക എന്നുള്ളത്, ജനങ്ങൾ റിയാഇന്റെ ആളെന്ന് വിളിക്കുമോ എന്ന് പേടിച്ചിട്ട് അമൽ ഒഴിവാക്കുക എന്നത് ശിർക്കാണ് എന്ന് ചില സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അത് എഴുതണ്ട, അത് അർത്ഥമാണ് ഞാൻ പറയുന്നത്, ഏകദേശം കൃത്യമായിട്ട് ഹിഫ്ലുള്ളതല്ല. പിന്നെ അതേപോലെ തന്നെ ചില സലഫുകൾ പറഞ്ഞേ കാണാൻ സാധിക്കും, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ പിശാജ് വന്നിട്ട് നിന്നോട് പറയും അൻത മുറായി, നീ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവനാണ് എന്ന് പിശാജ് പറയും. അങ്ങനെ പറഞ്ഞാൽ ഫസിദ്ഹ തൂലൻ, നീ നമസ്കാരം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക, നമസ്കാരം ഞാൻ ഇപ്പൊ നീട്ടിയത് ആളെ കാണിക്കാനാണ് എന്ന് പിശാജ് വന്നിട്ട് പറയും. നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ല, പുറത്തുനിന്ന് വന്നതാണ് വസ്വാസ്. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യണം, പിശാജിനെ തോൽപ്പിക്കണം, തിരിച്ച് ഞാൻ ഇനിയും കൂടുതൽ നമസ്കരിക്കും എന്ന് പറഞ്ഞ് നമസ്കാരം. ഇതാണ് മൂന്ന് രൂപങ്ങൾ. അപ്പൊ ഇതിൽ ഒന്നാമത്തെ രൂപത്തിൽ അമൽ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നമുക്ക് തന്നെ അറിയാം നമ്മുടെ അവസ്ഥ എന്താണ്, ഓരോ മനുഷ്യനും സ്വന്തം അവസ്ഥ അറിയാം. ഇതാണ് ഒന്നാമത്തെ മസല, റിയാഇന്റെ വിഷയത്തിൽ അമൽ ഒഴിവാക്കൽ. അത് മൂന്ന് രൂപത്തിലുണ്ട് പറഞ്ഞു. ഒന്ന്, അമലിന്റെ അടിസ്ഥാനം തന്നെ റിയാ ആണെങ്കിൽ അത് ഒഴിവാക്കാൻ തന്നെയാണ് നല്ലത്. രണ്ടാമത്, അടിസ്ഥാനം ദീനാണെങ്കിൽ അത് ഒഴിവാക്കരുത്. മൂന്ന്, അടിസ്ഥാനം ദീനാണ്, റിയാഏ ഇല്ല, റിയാ പേടിക്കുന്നുമില്ല, റിയാ എന്ന ആളുകൾ ആരോപിക്കുമോ എന്ന പേടി, അതിനുവേണ്ടി അമൽ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഈ രണ്ട് രൂപത്തിലും അമൽ ഒഴിവാക്കേണ്ടതില്ല, ഒന്നാമത്തെ അവസ്ഥയിൽ മാത്രം. രണ്ടാമത്തെ മസല, ഉലമാക്കൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒരാളുടെ അമലിൽ റിയാ കടന്നു വന്നാൽ ആ അമല് സ്വീകരിക്കപ്പെടുമോ ഇല്ലേ. റിയാ കലർന്നിട്ടുണ്ട്, പൂർണ്ണമായ റിയാ അല്ല. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ കാണാൻ സാധിക്കും. സലഫ് സ്വാലിഹങ്ങളായ ആളുകൾ ഈ നിയ്യത്തിന്റെ വിഷയത്തിൽ എത്ര പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് ഈ ചർച്ച കണ്ടാൽ മനസ്സിലാകും. അവർ വളരെ സൂക്ഷ്മമായി ഈ വിഷയത്തെ പിളർത്തി പിളർത്തി കുറെ മസലകളാക്കി ചർച്ച ചെയ്യുന്നുണ്ട്, പല രൂപങ്ങളാക്കി ഇങ്ങനെ ആയാലും അങ്ങനെ ആയാലും എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാൾ അമൽ തുടങ്ങുന്നതിന് മുമ്പ് റിയാ, അമൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അമലിന്റെ ഇടയിൽ, അത് തന്നെ ആ അമല് ഒറ്റ അമലാണ്, നമസ്കാരം പോലെ തുടർച്ചയായ അമലാണ്, അതല്ല സ്വതക്ക പോലെ ഇടവേളക്ക് ശേഷം സംഭവിക്കുന്ന, ഒരു ദിവസം സ്വതക്ക ചെയ്തു പിറ്റേ ദിവസം വീണ്ടും സ്വതക്ക ചെയ്തു, അങ്ങനെയുള്ള അമലുകളാകുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ റിയാ കടന്നു വന്നു, ആ റിയാഇനെ അവൻ തടഞ്ഞ് മാറ്റി, അപ്പോഴെന്തായിരിക്കും, റിയാ മനസ്സിൽ വന്നു അതിനെ തടഞ്ഞു മാറ്റിയിട്ടില്ല, കുറച്ച് സമയം അങ്ങനെ തുടർന്നു പോയി, അപ്പോഴെന്തായിരിക്കും, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ ചെയ്തതായി കാണാൻ സാധിക്കും. ഇബ്നു റജബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന കിതാബില് അത് അർബഉന നവവിയുടെ ഷർഹാണ്, വലിയ ഷർഹാണ്. അതിൽ ഒന്നാമത്തെ ഹദീസിന്റെ ഷർഹിൽ ഈ വിഷയം ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിശദാംശങ്ങളുണ്ട് സലഫുകളുടെ കൗലുകളൊക്കെ കൊടുത്തുകൊണ്ട്. അവരൊക്കെ ഇഖ്ലാസിന്റെ കാര്യം എത്ര ശ്രദ്ധിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ചർച്ചകളൊക്കെ. ഇഖ്ലാസിനെ ദീനിന്റെ ഒരു വലിയ മസലയായിട്ടാണ് അവർ കണ്ടിരുന്നത്. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കിതാബ് എഴുതുകയാണെങ്കിൽ അതിൽ എല്ലാ ബാബിലും ഞാൻ ഈ ഹദീസ് കൊടുക്കും, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് കൊടുക്കും. അത്ര പ്രധാനപ്പെട്ട വിഷയമാണിത് എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയം, അമൽ അജിർ കിട്ടുമോ ഇല്ലേ എന്നുള്ള വിഷയം നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ മുഖ്തസറു മിൻഹാജുൽ ഖാസിദീൻ എന്ന കിതാബിൽ പറയുന്ന കാര്യം അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നു, അമലുകളെ നമുക്ക് മൂന്നായി തിരിക്കാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, പൂർണ്ണമായ ഇഖ്ലാസുള്ള അമൽ. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. അതിന് പ്രതിഫലം കിട്ടും എന്നൊരു സംശയമല്ല, അതിന് പ്രതിഫലമായിരിക്കും കിട്ടുന്നത്. ശിക്ഷയില്ല, പ്രതിഫലമായിരിക്കും, തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ പൂർണ്ണമായും റിയാഇന് വേണ്ടി ചെയ്ത അമൽ, അത് കുറ്റകരമാണ്, സ്വീകരിക്കപ്പെടുകയില്ല, ശിക്ഷയർഹിക്കുന്നു എന്നതിലും തർക്കമില്ല. മൂന്നാമത്തെ രൂപത്തിലാണ് ചർച്ചകളുള്ളത്. അമലിൽ ഇഖ്ലാസ് റിയാ കലർന്നിട്ടുണ്ട്, ചെയ്ത അമലിൽ റിയാ കലർന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് ചർച്ചകളുള്ളത്. അതിനെക്കുറിച്ച് ഇബ്നു ഖുദാമ പറയുന്നു, നമുക്ക് എന്തു പറയാം, ഒരാളുടെ അമലിൽ റിയാ ആണോ കൂടുതൽ ഇഖ്ലാസ് ആണോ കൂടുതൽ, അതിനനുസരിച്ചായിരിക്കും. എത്രമാത്രം റിയാ ഉണ്ട് അതിനനുസരിച്ച് ശിക്ഷയുണ്ടായിരിക്കും, അതിനനുസരിച്ച് പ്രതിഫലം കുറയും. അതുപോലെ എത്രമാത്രം ഇഖ്ലാസ് ഉണ്ട്, ഏതിനാണോ ശക്തി കൂടുതൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെ ഫലം. കാരണം എല്ലാവരും ഏകോപിച്ചിട്ടുള്ള, മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് ഹജ്ജിന് പോകുമ്പോൾ കൂടെ കച്ചവടം ചെയ്യാമെന്നുള്ള കാര്യം. ഇജ്മാ ഉള്ള കാര്യമാണ്. ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നു, ഹജ്ജിന് പോകുന്ന സമയത്ത് കച്ചവടം ചെയ്യാം. അപ്പോ ആ ഹജ്ജിന് പ്രതിഫലമുണ്ട്, സംശയമില്ല. എന്നാൽ ഒരാൾക്ക് കച്ചവടം എന്നുള്ള ലക്ഷ്യമില്ല, പൂർണ്ണമായും അയാൾ ഹജ്ജിന്റെ നിയത്ത് മാത്രമാണെങ്കിൽ പ്രതിഫലം സ്വാഭാവികമായിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ മറ്റ് ഉദ്ദേശങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് പ്രതിഫലത്തിൽ വ്യത്യാസം വരും എന്ന്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിലെ അവസ്ഥ. അടുത്ത മസല, അമല് വെളിവാക്കുന്നത്, നമ്മുടെ അമലുകൾ മറച്ചുവെക്കുന്നത് ഇഖ്ലാസിന് സഹായമാകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. സലഫുകൾ അമലുകൾ മറച്ചു വെക്കാറുണ്ടായിരുന്നു എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, തജാഫ ജുനൂബുഹും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു യുഹിബ്ബുൽ അബ്ദ അത്തഖിയൽ ഗനിയൽ ഖഫി പോലെ സഹാബത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ അമല് ഏതെങ്കിലും സാഹചര്യത്തിൽ പരസ്യമാക്കാൻ പറ്റുമോ? ചില സാഹചര്യങ്ങൾ പരസ്യമാക്കാൻ പറ്റും. സലഫുകളുടെ ജീവിതത്തിൽ അത് കാണാൻ സാധിക്കും. അബൂബക്കർ ബിൻ അയ്യാഷ് റഹിമഹുല്ലാഹ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഞാൻ ഈ റൂമിൽ വെച്ച്, ഈ വീട്ടിൽ വെച്ച്, വീട്ടിലൊരു മൂലയിലേക്ക് ചൂണ്ടി, ഈ മൂലയിലിരുന്ന് ഞാൻ 5000 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട് എന്ന് മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ ശുഅബ റഹിമഹുല്ലാഹ് ഖുർആന്റെ ഖിറാഅത്തിൽ, നമ്മുടെ ഹഫ്സ് ആസിം, അതേപോലെ ഹഫ്സിനെ പോലെ തന്നെ ആസിം റഹിമഹുല്ലാഹു തആലയുടെ വേറൊരു ശിഷ്യനാണ് ശുഅബ ആസിം. അദ്ദേഹം ഇതുപോലെ പറയുന്നുണ്ട്, ഞാൻ 18000 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല സലഫുകളുടെയും റിവായത്തുകൾ കാണാൻ സാധിക്കും, സംഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് അമലുകൾ പരസ്യമാക്കേണ്ടത്, ഏത് സമയത്താണ് രഹസ്യമാക്കേണ്ടത്? ഖുർആൻ തന്നെ പറയുന്നുണ്ട് അമല് പരസ്യമാക്കുന്നതിനെ കുറിച്ച്, ഇൻ തുബുത്തു സദഖാതി ഫനിഇമ്മാഹി വഇൻ തുഖ്ഫൂഹ വതുതുഹൽ ഫുഖറാ ഫഹു ഖൈറുൽ ലക്കും. നിങ്ങൾ സദഖ പരസ്യമായി ചെയ്താൽ നല്ലത്, രഹസ്യമായി ചെയ്താൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. അപ്പൊ എപ്പോഴാണ് പരസ്യമാക്കുക? ഉലമാക്കൾ പറയുന്നത് പരസ്യമാക്കാനുള്ള കാരണം എന്താണ്, രഹസ്യമാക്കാനുള്ള കാരണം എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടിന്റെയും സാഹചര്യങ്ങൾ മനസ്സിലാവുക. ഒന്ന്, രഹസ്യമാക്കുന്നതിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു, അമലിൽ ഇഖ്ലാസ് ഉണ്ടാകാൻ, റിയാ ഒഴിവാക്കാൻ, അതിനാണ് രഹസ്യമാക്കുന്നത്. പരസ്യമാക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവർ മാതൃകയാക്കാൻ, മറ്റുള്ളവർക്ക് ഇത് ഒരു പ്രോത്സാഹനം മാതൃകയുമായി മാറാൻ വേണ്ടി, ഇതാണ് ലക്ഷ്യം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് എപ്പോഴാണ് പരസ്യമാക്കേണ്ടത്, രഹസ്യമാക്കേണ്ടതെന്ന് മനസ്സിലാകും. എപ്പോഴാണ് പരസ്യമാക്കേണ്ടത്? ഒരാളുടെ ഈമാൻ ഇഖ്ലാസ് ശക്തമാണ്, ആളുകൾ പുകഴ്ത്തിയാലും കുറ്റം പറഞ്ഞാലും ഒരുപോലെയാണ് എന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോടാണ് പറയുന്നത്, അവരുടെ പ്രശസ്തി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മക്കൾ അവരുടെ പ്രശസ്തിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, മരിക്കാൻ പോകുന്ന സമയത്താണ്. ആ സമയത്ത് ഇയാൾക്കൊരു പ്രശസ്തിയല്ല അയാൾ ആഗ്രഹിക്കുന്നത്, മകൻ നന്നാവണം എന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ ഇഖ്ലാസിന് കോട്ടം പറ്റുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാതൃകയാക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അത്തരം സാഹചര്യങ്ങൾ അത് ഓരോരുത്തരും അവനവൻ്റെ അവസ്ഥ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഇബ്നു ഖുദാമ റഹിമഹുള്ള ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഏതുപോലെയാണ്? വളരെ ദുർബലനായ ഒരു വ്യക്തി, നീന്താൻ അറിയില്ല, നീന്തുന്ന വിഷയത്തിൽ വളരെ വീക്കാണ്, നീന്താൻ ജസ്റ്റ് പഠിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ള ഒരാൾ, അവൻ കുറെ ആളുകൾ മുങ്ങി മരിക്കുന്നത് കാണുന്നുണ്ട്. ഇഖ്ലാസ് കുറഞ്ഞ ആള്, ഇഖ്ലാസാണ് നീന്താനുള്ള കഴിവ്, അത് കുറഞ്ഞ ആള് കുറെ ആളുകൾ മുങ്ങി മരിക്കുന്നത് കാണുന്നുണ്ട്. മാസിയത്തുകൾ ചെയ്ത് പുണ്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ഈ പുഴയിലേക്ക് എടുത്തു ചാടി അവരെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയാൽ അവനും മുങ്ങി മരിക്കും, അവരും ഏതായാലും മരിക്കും, അവരെ രക്ഷിക്കാൻ സാധിക്കില്ല, ഇവനും കൂടി മരിക്കും. അതുപോലെയാണ് നല്ല ഈമാനില്ലാത്ത, ഇഖ്ലാസ് ഉറച്ചിട്ടില്ലാത്ത, പ്രശസ്തിയോട് വിരക്തിയില്ലാത്ത ഒരു മനുഷ്യൻ ആളുകളെ കാണിച്ച് ഇബാദത്ത് ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥ. നേരെ മറിച്ച് ശക്തനായ ഒരാളാണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വെള്ളത്തിൽ രക്ഷിക്കും. ഇതിനുള്ള ഒരു ഉദാഹരണമായിട്ട് ഇബ്നു ഖുദാമ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ഒരു മസാല, സ്വാലിഹ്യങ്ങളായ ആളുകളെ കാണുമ്പോൾ നമുക്ക് അമലുകളിൽ ഒരു നഷാത്തുണ്ടാകും, ഒരു ആവേശമുണ്ടാകും, അത് റിയ ആണോ? ഇത് ഒരു മകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയം അവർ മനസ്സിന്റെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കാരണം മനസ്സാണ് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മനസ്സോസലം പറഞ്ഞിട്ടുള്ളത് ഇത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഈ മനസ്സിൽ തോന്നുന്ന ഓരോ ചിന്തകളെക്കുറിച്ചും ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നല്ല ആളുകളുടെ കൂടെ ആകുമ്പോൾ. നമ്മളിപ്പോൾ വീടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി, പള്ളിയിൽ താമസിച്ചു, ക്ലാസോ എന്തെങ്കിലും ഉണ്ടായി, അല്ലെങ്കിൽ ഉംറക്ക് പോയി, കൂട്ടത്തോടെ ആണ് കഴിയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരും തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, നമ്മളും കൂടെ നമസ്കരിക്കും. അപ്പൊ എല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട്, നമ്മളും കൂടെ ഖുർആൻ ഓതും. അപ്പൊ ഇത് റിയാ ആണോ? അല്ലേ, ഇത് റിയാ അല്ല. നേരെ മറിച്ച് റിയാവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ അമൽ കാണുന്നത് കൊണ്ട് നമ്മൾ അമൽ കൂട്ടുന്നതാണ് റിയാ. നേരെ മറിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അമൽ കണ്ടിട്ടാണ് ഇവിടെ അമൽ ചെയ്യുന്നത്, അവരിങ്ങോട്ട് കാണുന്നത് കൊണ്ടല്ല. പക്ഷെ ഇത് വളരെ സൂക്ഷ്മമായൊരു മസലയാണ്, ഇത് രണ്ടും തമ്മിൽ കൂടി കുഴഞ്ഞു കിടക്കുന്നുണ്ട്. അതെങ്ങനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും? നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, നമ്മുടെ ചുറ്റും കുറെ സ്വാലിഹ്യങ്ങളായ ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇവരൊന്നും ഇപ്പൊ എന്നെ കാണുന്നില്ല എന്ന് സങ്കല്പിക്കുക, ഇവരൊന്നും ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണാൻ സാധിക്കുന്നില്ല, അവരിവിടെ ഉണ്ട്, അവരെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അത് കണ്ടിട്ട് എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്, അതൊരു ഹഖീഖത്താണ്. പക്ഷെ ഇവർക്കൊന്നും കാഴ്ചയില്ല, അവരെന്നെ കാണുന്നില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് ചെയ്യുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഇങ്ങോട്ടുള്ള കാഴ്ചയെ നമ്മൾ പരിഗണിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങോട്ട് നമ്മൾ കാണുന്ന ആ കാഴ്ച കൊണ്ടുള്ള പ്രചോദനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുകിൽ റിയാഅ് വരും, അല്ലെങ്കിൽ നമ്മൾ അമൽ ഒഴിവാക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് പിശാച് ഇങ്ങനെ തോന്നിപ്പിക്കും, ഞാൻ സാധാരണ തഹജ്ജുദ് നിസ്കരിക്കാറില്ല, ഇവിടെ വന്നിട്ട് ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ റിയാഅ് ആണ്, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇഖ്ലാസിന്റെ രൂപത്തിൽ പിശാച് വരും. അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്നുണ്ട് യാത്രയിൽ, നമ്മുടെ കൂടെ സ്വാലിഹ്യങ്ങളായ കുറെ ആളുകളാണുള്ളത്, അവർ യാത്രയിൽ നോമ്പ് ഒഴിവാക്കാം എടുക്കാം, അപ്പോൾ അവർ നോമ്പെടുക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പ്. നമ്മളെവിടെയെങ്കിലും തൽക്കാലം താമസിച്ചു, വിദേശത്ത് പോയി താമസിച്ചു, അത് അപ്പൊ ഞാൻ നാട്ടിലുള്ളപ്പോൾ ചെയ്യാറില്ലല്ലോ. നാട്ടിൽ നമ്മൾ ചെയ്യാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാകും. നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാകും, അത് നമ്മളെ മനസ്സിന് വഴിതെറ്റിക്കുന്നുണ്ടാകും. അതുപോലെ രാത്രി നമസ്കാരം, നമ്മുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അവരൊക്കെ നമ്മളെ അശ്രദ്ധയിലാക്കുന്നുണ്ടാകും. അതൊക്കെ മാറിയത് കൊണ്ട് ഒരു പ്രചോദനം നമ്മുടെ മനസ്സിലുണ്ടായതായിരിക്കും. അത് റിയ അല്ല. അത് റിയ വരിക അവരെ കാണിക്കാനാകുമ്പോഴാണ്. അതാണോ അല്ലയോ ഒന്നൊന്ന് മുഹാസബത്ത് നടത്തിയാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. ഈ നാല് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് ഇഖ്ലാസുമായി ബന്ധപ്പെട്ട നാല് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? ഒന്നാമത് പറഞ്ഞത് അമല് പരസ്യമാക്കുന്ന കാര്യം. അതുപോലെ റിയാഇന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം കിട്ടുന്നതും കിട്ടാത്തതും. പിന്നെ സാലിഹ്യങ്ങളായ ആളുകൾ കാണുമ്പോൾ പ്രോത്സാഹം കിട്ടുന്നു. ഒന്ന് വിട്ട്, എന്താണ് റിയാഇന്റെ പേരിൽ അമൽ ഒഴിവാക്കുന്നത്? അത് ആ അമലിന്റെ അടിസ്ഥാനം തന്നെ റിയാ ആണെങ്കിലേ ഒഴിവാക്കേണ്ടതുള്ളൂ, അല്ലാത്ത അമലുകൾ ഒഴിവാക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു മസല ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, റിയാഇൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നമ്മളൊരു അമല് ചെയ്യുമ്പോൾ ഒരാൾ കണ്ടു, ഒരാൾ പുകയത്തി, അല്ലെങ്കിൽ ഞാനത് ചെയ്തതിരി അതിന് വേണ്ടിയാണോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതേ അമല് രഹസ്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തു, അപ്പോൾ ഞാൻ ഇവരൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മിസ്കീനായ ഒരാളെ പിടിച്ചിട്ട് ഒറ്റക്കിരുത്തി, അല്ലെങ്കിൽ നമ്മളെ ഭാര്യ മക്കൾ ഇങ്ങനെ ആരെങ്കിലും പിടിച്ചിരുത്തിയിട്ട് അതേപോലെ ഒരു ക്ലാസ് എടുക്കുക. അതേപോലെ സദക്ക ചെയ്തത് ആരെങ്കിലും കണ്ടു, എല്ലാവരും കൊടുത്തപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നു, എല്ലാവരും കൊടുക്കുന്നത് നമ്മളും കൊടുത്തു, അപ്പോൾ ആരും കാണാതെ വേറെ ഒരാൾക്ക് കൊടുക്കുക. ഇങ്ങനെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി വേറെ ഒരു അമൽ ചെയ്യുക എന്ന് ചില ഉലമാക്കൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഖലാസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് പറയാൻ വളരെ എളുപ്പമുള്ളതും പ്രവർത്തിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മളെല്ലാവരെയും അള്ളാഹു അവന്റെ ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറഞ്ഞ മുഖ്ലിസീങ്ങളായ അടിമകൾ അള്ളാഹു ഉൾപ്പെടുത്തിട്ട് അതിനുവേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ രഹസ്യമായി ചെയ്യുന്ന നോമ്പ്, രാത്രി നമസ്കാരം, അങ്ങനെയുള്ള അമലുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ആണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും. ഈ ഉമ്മത്തിന്റെ വിജയം ഇഖ്ലാസിലാണ്. എത്ര മുഖ്ലിസീങ്ങളായ അടിമകളുണ്ടോ അതിനനുസരിച്ച് ഈ ഉമ്മത്തിന്റെ പ്രതാപം ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിക്കും. സഹാബത്തിന്റെ കാലത്ത് ഇസ്സത്ത് ഉണ്ടാവാനുള്ള കാരണം അതാണ്. നുജാഹിദു ബിനിയ്യാത്തിന എന്നാണ് സാദിഖ് അബി വക്കാസ പുഴയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത്. നമ്മുടെ നിയ്യത്ത് കൊണ്ട് നമുക്ക് പോവാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള നല്ല നിയ്യത്തുള്ള ആളുകളാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും മാറ്റുമാറാകട്ടെ. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ജസാകുമുല്ലാഹു ഖൈറൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം അലാ നബീനാ മുഹമ്മദ്.